പ്രവാചകനായ ഹോശേയ തൻ്റെ ജനത്തോട് ദൂതറിയിക്കുമ്പോൾ അവർക്കുണ്ടായ സമൃദ്ധി, അവർക്കുണ്ടായ സമാധാനം, ഞാൻ സമാധാനം എന്ന് പറയുമ്പോൾ ലോകപ്രകാരം യുദ്ധമില്ലാതിരുന്ന അവസ്ഥയും മറ്റും അവരെ കൂടുതൽ ദോഷത്തിലേക്ക് കൊണ്ടുപോയി എന്നവരെ അറിയിച്ചു. ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അവർ യഹോവയ്ക്ക് വീഞ്ഞു പകർന്ന് അർപ്പിക്കുകയില്ല, അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയുമില്ല, അവരുടെ അപ്പം അവർക്ക് വിലാപത്തിൻ്റെ അപ്പം പോലെ ഇരിക്കും, അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും, അവരുടെ അപ്പം വിശപ്പടക്കുവാൻ മാത്രം അവർക്കുതകും, അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല. സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ മിശ്രയും അവരെ കൂട്ടിച്ചേർക്കും, മോഫ് അവരെ അടക്കം ചെയ്യും, അവരുടെ വെള്ളികൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാകും, മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. പ്രവാസത്തിന് ശേഷം അനേകർ മിശ്രയിലേക്ക് പോയി. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ച പ്രകാരം അവിടുത്തെ ആരാധിക്കുവാൻ ദേശത്ത് പാർത്തവർക്ക് സാധിച്ചില്ല. വിലാപത്തിൻ്റെ അപ്പം, മരണ വീട്ടിൽ ഉണ്ടാക്കിയ അപ്പം പോലെ എന്നർത്ഥം. അത് തൊടുന്നവരെല്ലാം ആചാരപ്രകാരം അശുദ്ധരാണ്. തുടർന്ന് പറയുന്നു, അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല എന്ന്. ദേശനിവാസികൾ പ്രവാസത്തിൽ പോയി കഴിഞ്ഞാൽ ദൈവത്തിന് യാഗം അർപ്പിക്കുവാനോ ഉത്സവങ്ങൾ ആചരിക്കുവാനോ അവർക്ക് സ്ഥലമുണ്ടായിരിക്കുകയില്ല. മോഫ് വടക്കേ മിസ്രയീമിന്റെ തലസ്ഥാനമാകുന്നു. 6-ാം വാക്യം പറയുന്നത്, ഈ ജനങ്ങൾ മുഴുവൻ പ്രവാസികളായി പോകും, അവരുടെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം ശൂന്യമായി പോകും എന്നാണ്. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, സന്ദർശന കാലം വന്നിരിക്കുന്നു, പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു, നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രായേൽ അറിയും. ആത്മീയമായി ഹോശേയയുടെ ജനത്തിന്റെ വഴി പോലും തെറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നേതാക്കന്മാർ മൂലം. ഹോശേയ പറയുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന്. ആത്മീയമായി നേതൃത്വം കൊടുക്കേണ്ടവർ ജനങ്ങളെ തെറ്റിക്കുന്നു. പ്രസംഗമൊന്നും പ്രവർത്തനം മറ്റൊന്നുമായി കഴിഞ്ഞുകൂടുന്നതായ ജനങ്ങൾ, നേതാക്കന്മാർ, ദൈവവചനത്തിൻ്റെ ആധികാരികതയെ വിശ്വസിക്കാത്തവർ, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവർ, ഒരു ജോലി എന്നതുപോലെ തങ്ങളുടെ പണി ചെയ്തു തീർക്കുന്നു, തങ്ങളെ ബാധിക്കാത്ത കുറെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയല്ലേ ഈ കൂട്ടർ? നമ്മുടെ രാജ്യത്ത് 1000-ക്കണക്കിന് മത നേതാക്കന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. യഥാർത്ഥമായും നിത്യജീവങ്കിലേക്കുള്ള വഴി കാണിച്ചു തരുവാൻ ആരെക്കൊണ്ട് സാധിക്കും? ക്രിസ്തു അരുളി ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന്. ഇത് എത്ര വ്യക്തമായിട്ടാണ് നമ്മോട് സത്യം പറയുന്നത്! നാം ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യം പോലുമില്ല. എന്തിന് വേറെ വഴികൾ നാം തേടണം? എന്തിന് മറ്റു വഴികൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം? ക്രിസ്തു ഒരു വഴിയല്ല, പിതാവായ ദൈവത്തിങ്കൽ എത്തിച്ചേരുവാനുള്ള ഒരേ ഒരു വഴിയാണ്. ഇങ്ങനെ പറയുന്നതിനെ മതഭ്രാന്ത് എന്നാണോ താങ്കൾ കരുതുന്നത്? തെറ്റായി പഠിപ്പിക്കുന്നതിനെയാണ് ഭ്രാന്ത് എന്ന് ഹോശേയ പ്രവാചകൻ പറഞ്ഞത്. ഇസ്രായേൽ ദൈവത്തെ വിട്ടുകളഞ്ഞു, അതുകൊണ്ട് തന്നെ ശിക്ഷ അവർക്ക് വരുന്നു. ആത്മീയമായ തിരിച്ചറിവ് അവർക്കില്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നെ ഏറ്റവും അധികം ഭാരപ്പെടുത്തുന്നത്, അത്ഭുതപ്പെടുത്തുന്നത്. ഈ അജ്ഞത മൂലം കുടുംബങ്ങൾ തകരുന്നു, വ്യക്തികൾക്ക് സമാധാനമില്ല, സമൂഹത്തിന്റെ ധാർമ്മിക നിലവാരം എത്രമാത്രം അധപ്പതിച്ചു അല്ലേ? ബൈബിൾ മറ്റേത് മതഗ്രന്ഥവും പോലെ ഒരു പുണ്യവസ്തുവായി കണക്കാക്കി ആരാധിക്കുകയാണ് ഇന്ന് അനേകരും ചെയ്യുന്നത്. പ്രിയ സ്നേഹിതരെ, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഇത് ദൈവവചനമാണ്. ഇത് വായിക്കുവാനും പഠിക്കുവാനും അനുസരിക്കുവാനും ഉള്ളതാണ്. അല്ല എങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ബൈബിൾ മനുഷ്യന്റെ ആത്മീയ ആഹാരമാണ്. ഇത് ക്രമമായി ഭക്ഷിക്കാത്തവർ ആത്മീയമായി ആരോഗ്യമില്ലാത്തവരും മറ്റുള്ളവർക്ക് ഭാരവും ആയിരിക്കും. ഇന്ന് താങ്കൾക്ക് ആത്മീയ വളർച്ച ഇല്ലാത്തതിൻ്റെ കാരണം ആഹാരം കഴിക്കാത്തതല്ലേ? അതെ, ദൈവവചനമാകുന്ന ആത്മീയ ആഹാരം. ഈ ജീവസന്ദേശം പരിപാടികൾ അതിനായി താങ്കളെ സഹായിക്കണം എന്ന് കരുതി പ്രാർത്ഥനയോടും വളരെ തയ്യാറെടുപ്പോടും കൂടിയാണ് ഞങ്ങൾ ഇവ പ്രക്ഷേപണം ചെയ്യുന്നത്. ഈ പരിപാടി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതിന് ശേഷമാണ് തങ്ങൾ വിശ്വസിച്ചിരുന്ന പല അബദ്ധങ്ങളും മനസ്സിലാക്കിയതെന്ന് അനേകം പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് എഴുതാറുണ്ട്. അങ്ങനെ സത്യം മനസ്സിലാക്കിയവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയും ആത്മീയമായി വിവേചിച്ചറിയുവാനുള്ള കഴിവില്ലായ്മയും നമ്മെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ബൈബിൾ പഠിക്കുവാൻ സമയമെടുക്കാറുണ്ടോ? കുടുംബമായി നിങ്ങൾ ദൈവവചനം പഠിക്കുന്നത് എപ്പോഴൊക്കെയാണ്? താങ്കളുടെ സഭയിൽ യഥാർത്ഥമായും ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടോ? ഇതിനൊക്കെ താങ്കൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നു എങ്കിൽ എനിക്കെഴുതുക. ഞാൻ വേണ്ട നിർദ്ദേശങ്ങൾ തീർച്ചയായും താങ്കൾക്ക് പറഞ്ഞു തരാം. ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. ദൈവവചനത്തിൻ്റെ ആലോചനയിലല്ലാതെ യാത്ര ചെയ്യുന്നവർ വടക്കു നോക്കി യന്ത്രമില്ലാത്ത കപ്പൽ പോലെയാകുന്നു. ഈ കരകാണാ കടലിൽ ശരിയായ ദിശ എങ്ങനെ അറിയും സുഹൃത്തെ? എന്തിന് അബദ്ധത്തിൽ ചാടണം? ഓരോ ദിവസത്തേക്കും വേണ്ടുന്ന ആലോചന ദൈവത്തിങ്കൽ നിന്നും പ്രാപിക്കുക. സത്യമറിഞ്ഞിട്ടും തെറ്റി നടക്കുന്നവർക്ക് മാതൃകയായി ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. ആർക്കും അവന്റെ ശിക്ഷയിൽ നിന്നും മാറിപ്പോകുവാൻ സാധ്യമല്ല. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എഫ്രയീം എന്റെ ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു, പ്രവാചകനോ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയും നേരിടും. തങ്ങൾക്ക് വന്ന് സംഭവിക്കുവാൻ പോകുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ യഥാർത്ഥ പ്രവാചകന്മാരെ ഹോശേയയുടെ ജനങ്ങൾ ഉപദ്രവിച്ചു. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ഗിബെയയുടെ കാലത്ത് എന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു, അവൻ അവരുടെ അകൃത്യം ഓർത്ത് അവരുടെ പാപം സന്ദർശിക്കും. ഒരു ഉപാധിയും വേണ്ട, ദൈവം പാപത്തെ ശിക്ഷിക്കുവാൻ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ താങ്കൾക്ക് ആയത് ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ ദൈവം അത് ചെയ്യുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നിവിടെ പറയുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽ പെയോരിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. ബൈബിളിൽ ആദ്യോടന്തം മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും ഇസ്രായേൽ ജനത്തെ ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശമരിയിലും ബഥേലിലും കാളക്കുട്ടികളെ ആരാധിക്കുക മാത്രമല്ല ഇവർ ചെയ്തത്. ആഹാബിന്റെയും ഇസബേലിന്റെയും കാലത്ത് ബാലിന്റെ പ്രവാചകന്മാരെ ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്യുകയുണ്ടായി. ഈ വാക്യത്തിലൂടെ ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുകയാണ് നാം കാണുന്നത്. മുന്തിരിപ്പഴത്തിന്റെയും അത്തിവൃക്ഷത്തിലുണ്ടായ തലക്കനിയുടെയും സാദൃശ്യം സീനായ് മലയിൽ വെച്ച് ഇസ്രായേൽ ജനം ആദ്യം ദൈവവുമായി ചെയ്ത ആ മനോഹരമായ ഉടമ്പടിയാകുന്നു കാണിക്കുന്നത്. അന്ന് അവർ മറ്റെല്ലാ ജാതികളിൽ നിന്നും വിട്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചിരുന്നുവല്ലോ. ഇന്ന് അതെല്ലാം പോയി. ബാൽ പെയോർ എന്നത് ബാൽ ഇരിക്കുന്ന മലയാണ്. ഇസ്രായേൽ ജനത്തിന്റെ വിഗ്രഹാരാധനയാകുന്നു ഇത് കാണിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകന്നുപോയ ജനം. 11-ാം വാക്യം നോക്കിക്കാട്ടെ, എഫ്രീമിന്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോത്പാദനമോ ഒന്നും ഇല്ലാതാകും വണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകും. നിങ്ങൾ എപ്പോഴെങ്കിലും തത്തയെ പിടിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? നെല്ലോ മറ്റെന്തെങ്കിലും ധാന്യമോ വിളഞ്ഞു കിടക്കുന്ന വയലിലേക്ക് 100 കണക്കിന് ഈ പച്ച തത്തകൾ വന്നിറങ്ങും. ഒന്നിനെ ഉന്നം വെച്ച് താങ്കൾ കല്ലെറിയുകയോ വെടിവെക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ വന്നിറങ്ങിയ എല്ലാ പക്ഷികളും ഒരുപോലെ പറന്നുയരും. അവ പറന്നുപോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എഫ്രീമിന്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യം അതാണ്. ആ മഹത്വം മൊത്തമായും മറയുന്നു. പുരാതന ലോകത്തിൽ ഈ രാജ്യം വലിയൊരു സ്വാധീനമായിരുന്നു സൃഷ്ടിച്ചത്. പക്ഷേ അതെല്ലാം ഇന്ന് പറന്നുപോകുന്നു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തിനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും. ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്കയ്യോ കഷ്ടം. അവരുടെ മേൽ ദൈവം അയക്കുവാൻ പോകുന്ന വേറൊരു ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ദൈവം ദേശം മാത്രമല്ല സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് കൂടി അരുളി ചെയ്തു. ദൈവം അരുളി ചെയ്തല്ലോ, അബ്രഹാമിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിക്കുമെന്ന്. ഇത് ദൈവം നിവർത്തിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ പാപം ചെയ്തതിനാൽ ദൈവശിക്ഷ എന്ന വണ്ണം നിങ്ങളുടെ വർധനവ് നിന്നുപോകും. മക്കളില്ലാത്തവരാകുന്ന ആ സ്ഥിതി, ഒരുത്തനും ശേഷിക്കാതെ വണ്ണം എന്നാണല്ലോ വായിച്ചത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും നശിപ്പിക്കും എന്നല്ല അർത്ഥമാക്കുന്നത്. പിന്നെയോ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ആരും കാണില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാവരും ദൈവത്തെ മറക്കുന്ന ഒരവസ്ഥ. 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ എഫ്രൈമിനെ സോർ വരെ കണ്ടിടത്തോളം അത് മനോഹര സ്ഥലത്തുള്ള ഒരു നടുതല ആകുന്നു. എങ്കിലും എഫ്രൈം തൻ്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്ത് കൊണ്ടുചെല്ലേണ്ടി വരും. ഈ പ്രവചനം നടക്കുമ്പോൾ സോർ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. സോറിന്റെ സമൃദ്ധി മറ്റുള്ളവർക്കും ആവേശം നൽകി. പ്രത്യേകിച്ച് വടക്കേ രാജ്യവും ഒരു വ്യാപാര കേന്ദ്രമായി ഉയരുവാൻ സംഗതി വന്നു. ദേശത്ത് ഒരു തെറ്റായ അഭിവൃദ്ധി ഉണ്ടായത് മൂലം ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു. 14-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവേ അവർക്ക് കൊടുക്കണമേ, നീ എന്തു കൊടുക്കും? അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മുലയും അവർക്ക് കൊടുക്കണമേ. ദേശത്തെ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുത്തിവെച്ച വേറൊരു ശിക്ഷയായിരുന്നു അത്. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു, അവിടെ വെച്ച് അവർ എനിക്ക് വെറുപ്പായി. അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എൻ്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും. അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രേ, എഫ്രീമിനെ പുഴുക്കുത്തു പിടിച്ചു. ഇവിടെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, ഞാൻ ഈ ജനത്തെ സ്നേഹിച്ചു എങ്കിലും അവർ ഗിൽഗാലിൽ വെച്ച് ചെയ്ത പാപം മൂലം ഞാൻ അവരെ ശിക്ഷിക്കുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും ന്യായം വിധിക്കും. ഞാൻ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന ചിന്ത നിങ്ങൾക്ക് അവസാനമുണ്ടാകും. ഗിൽഗാലിൽ ഈ ജനം ഒരു പൂജാസ്ഥലമുണ്ടാക്കി, അവിടെ ബിംബങ്ങളെ ആരാധിച്ചു എന്ന് നാം വായിക്കുന്നു. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, എഫ്രീമിന് പുഴുക്കുത്തു പിടിച്ചു, അവരുടെ വേർ ഉണങ്ങിപ്പോയി, അവർ ഫലം കായ്ക്കയില്ല. അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. ദൈവം അരളി ചെയ്യുന്നത് ഈ ജനത്തെ തള്ളിക്കളയുവാൻ താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ ഉഴന്നു നടക്കേണ്ടി വരും. പ്രവാസകാലം കഴിഞ്ഞിട്ടും 10 ഗോത്രങ്ങൾ മടങ്ങി വന്നില്ല എന്ന് നാം കാണുന്നു. യഹൂദയുടെ കൂടെ വന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ദേശം മുഴുവൻ അവർ ചിന്തിച്ചിതറി. യോസഫും മറിയയും യഹൂദ ഗോത്രത്തിലെ അംഗങ്ങളായിരുന്നിട്ടും ഗലീലയിൽ താമസിക്കുന്നതാണല്ലോ നാം കാണുന്നത്. ആകെ ചിതറിയ അവസ്ഥയാണ് ഈ ദേശത്ത് നാം കാണുന്നത്. ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യൻ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തോട് മറുതലിക്കുന്നത് ഒരിക്കലും മനുഷ്യന് നല്ലതല്ല. അറിഞ്ഞ സത്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകുന്നതാണ് എപ്പോഴും അനുഗ്രഹത്തിന് കാരണം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ ന്യായവിധി ഇസ്രായേലിന്മേൽ പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. ഈ 10-ാം അധ്യായത്തിൽ നാം കാണുന്ന വേറൊരു സംഗതി, ദൈവത്തിന്റെ ന്യായവിധി തങ്ങളുടെ മേൽ വരുവാൻ തക്കവണ്ണം ഹോശേയയുടെ ജനങ്ങൾ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. ഫലം പുറപ്പെടുവിക്കാത്ത മുന്തിരിവള്ളി എന്നല്ല ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പ്രവചനം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ വളരെ സമൃദ്ധി അനുഭവിക്കുകയായിരുന്നു. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരുന്നു. എങ്കിലും ദൈവം അവർക്ക് വളരെ നല്ലവനായിരുന്നു. അവൻ ഫലം കായ്ക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങളുടെ മേൽ ഫലം വർഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം ഇസ്രായേലിന് വളരെയധികം അഭിവൃദ്ധി വരുത്തി. എങ്കിലും ആയതിനാ ജനം ദൈവത്തിന് ഒരംഗീകാരവും നൽകിയില്ല. പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നതിനാൽ അവരുടെ പട്ടണ പ്രദേശങ്ങൾ വളരെ വേഗം വളർന്നു. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചു എല്ലാം ശരിയാകുന്നു എന്ന്. ഈ ജനത്തിന്റെ സമൃദ്ധി അവരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നതിൽ നിന്നും അവരുടെ കണ്ണുകൾ കുരുടാക്കി. അന്ധകാരത്തിൽ ഇന്ന് നമ്മുടെ ജനങ്ങൾ തപ്പിത്തടയുകയല്ലേ? AD 52 തോമസ് ലീഹ കേരളത്തിൽ സുവിശേഷവുമായി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നാം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ സുവിശേഷം നമ്മുടെ നാട്ടിലെ അന്ധത മാറ്റി, അന്ധകാരം നീക്കി. പക്ഷേ നാം അഭിവൃദ്ധി പ്രാപിച്ചതല്ലാതെ മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്ന് വിചാരിച്ച് നാം പരിശ്രമിച്ചിട്ടുണ്ടോ? മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുവാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ സമൃദ്ധി നമ്മെ അന്ധത പിടിപ്പിക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സമൃദ്ധി ഉണ്ടല്ലോ എന്ന സംതൃപ്തിയിൽ ഇരുന്നാൽ അത് നീചമായ സ്വാർത്ഥതയാകുന്നു. അത് നമ്മുടെ മേൽ ശിക്ഷ കൊണ്ടുവരും. ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്ന വേറൊരു കാര്യം നാം ശ്രദ്ധിച്ചാൽ, തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. ജനസംഖ്യ വർദ്ധിച്ചതിനനുസരിച്ച് അവരുടെ ആരാധനാ സ്ഥലങ്ങളും, തെറ്റായ ആരാധനാ സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതും വർദ്ധിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ജനസംഖ്യ വർദ്ധിച്ചതിനനുസരിച്ച് പാപവും വർദ്ധിച്ചു. ഭൗതിക അഭിവൃദ്ധിക്കനുസരിച്ച് പാപവും അഭിവൃദ്ധിപ്പെട്ടു. നമ്മുടെ സമൂഹത്തിലെ സ്ഥിതിയും ഇന്ന് ഇതല്ലേ? ഇന്ന് എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യനും കുടുംബങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ വഷളത്വവും അതുപോലെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് നന്ദികേടാണ് പ്രിയപ്പെട്ടവരെ. ഓരോ മനുഷ്യനും എപ്പോഴും ദൈവവുമായുള്ള സംസർഗത്തിലായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ മാത്രമേ മനുഷ്യനും സന്തുഷ്ടി ഉണ്ടാകൂ. ഇന്ന് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുവാനാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. ദൈവവചനം വായിച്ചും പഠിച്ചും ദൈവശബ്ദം കേൾക്കുവാനോ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുവാനോ നമുക്ക് സമയമില്ല. നമ്മുടെ അഭിവൃദ്ധി തിരക്ക് പിടിച്ച ഒരു ജീവിതം മാത്രമാണോ നമുക്ക് സമ്മാനിച്ചത്? മുൻഗണന കൊടുക്കേണ്ടവയ്ക്ക് നാം മുൻഗണന കൊടുത്തില്ലെങ്കിൽ നാം തകരും, തലമുറകളും വഷളത്വത്തിലേക്ക് പോകും. ഇതിന് ഒട്ടും സംശയം വേണ്ട. ഈ മുന്തിരിവള്ളിയുടെ സാദൃശ്യം വായിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഇതുപോലൊരു കാര്യം ക്രിസ്തു പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മ വരുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ക്രിസ്തു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യഹൂദന്മാർ അതുവരെ ചിന്തിച്ചിരുന്നത് അവർക്ക് തങ്ങളുടെ രാജ്യത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധത്തിനും ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യത്തിനും മതിയായതായിരുന്നു എന്നാണ്. യഹൂദനാണെങ്കിൽ പിന്നെ നേരെ ദൈവത്തിൻ്റെ അടുത്ത് എന്ന തെറ്റായ ചിന്താഗതി. പക്ഷേ ക്രിസ്തു തൻ്റെ പ്രഖ്യാപനത്തിലൂടെ യഹൂദന്മാരുടെ ചിന്ത തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ പേരിൽ ക്രിസ്തു ഒരു കൂട്ടം ആളുകളെ വിളിച്ചു വേർതിരിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. അവൻ അതെ അങ്ങനെ വിളിച്ചാക്കുന്നതായ ആ കൂട്ടമായിരിക്കും ക്രിസ്തുവിൻ്റെ ജനം. അവൻ ആയിരിക്കും ആ കൂട്ടത്തിൻ്റെ തല. മാത്രമല്ല, താൻ രൂപം കൊടുക്കുന്ന സഭ തൻ്റെ ശരീരവും ആയിരിക്കും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്നത് യഹൂദന്മാരുടെ ദേവാലയത്തിലൂടെ തൻ്റെ ജനം മേലിൽ ദൈവത്തെ ആരാധിക്കേണ്ടതില്ല, പിന്നെയോ ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ക്രിസ്തു മാത്രം മതി, മറ്റെല്ലാ മാർഗങ്ങളും തെറ്റായതാണ്. ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. 2-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു എന്ന് നാം കണ്ടു. സത്യത്തിൽ അവർ ദൈവത്തെ ആരാധിച്ചു, അവർ ആരാധിച്ചില്ല എന്ന് നമുക്ക് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അവരിൽ അനേകരും മുൻ വർഷങ്ങളിലെ പോലെ വിവിധ പെരുന്നാളുകൾക്ക് യെരുശലേമിലേക്ക് പോകുകയും അവിടെ നടന്ന ആരാധനകളിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്, തീർച്ചയാണ്. പക്ഷേ ഈ ആരാധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോശേയയുടെ ജനം നേരെ ബേഥേലിലും ശമര്യയിലും വന്ന് അവിടെ പ്രതിഷ്ഠിച്ചുള്ള സ്വർണ്ണ കാളക്കുട്ടികളെ ആരാധിക്കുമായിരുന്നു. വിചിത്രമായിരിക്കുന്നില്ലേ? ഈ ജനത്തിൻ്റെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു. ഒരു ദിവസം അവർ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു, അടുത്ത ദിവസം അവർ ബാലിനെ ആരാധിക്കുന്നു, കാളക്കുട്ടിയെ. ഈ അവസ്ഥയെക്കുറിച്ചാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഈ കാരണത്താലാകുന്നു പൊതു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വളരെയധികം അനൗചിത്വം കാണപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായുടെ ഒരു വശത്തുകൂടി ഒരു കാര്യം പറയും, അതേ വായുടെ മറ്റേ വശത്തുകൂടി മുൻപ് പറഞ്ഞതിൻ്റെ നേരെ എതിർ പറഞ്ഞു പിടിപ്പിക്കും. ആകെ പൊരുത്തക്കേട്. ഇതുകൊണ്ട് എന്താണൊരു പ്രയോജനം? എപ്പോഴും അസ്വസ്ഥത മാത്രമല്ലേ സ്നേഹിത? മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ ശ്രമിച്ചാലും സ്വന്തം മനസാക്ഷി എത്രമാത്രമാകുന്നു കുത്തുന്നത്? ഈ കുത്തൽ നിർത്തിക്കിട്ടുവാനൊന്ന് പരിശ്രമിച്ചുകൂടെ? ഒരു കാര്യത്തിനും ഒരു സ്ഥിരതയുമില്ലാത്ത ജീവിതം. എനിക്കൊരു വ്യക്തിയെ അടുത്തറിയാം. ആൾ ഭക്തിയുള്ളവരുടെ ഇടയിൽ ചെന്നാൽ പിന്നെ ഭയങ്കര ഭക്തനാണ്. സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഒരു പ്രസംഗത്തിനുള്ള മരുന്ന് എപ്പോഴും കയ്യിലുണ്ട്. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. വേദപുസ്തകം മുഴുവൻ അറിയാമെന്ന ഭാവത്തിലാണ് നടപ്പ്. പക്ഷേ ഈ രംഗത്ത് നിന്നും അല്പനേരത്തേക്ക് മാറിയാൽ അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പരത്തുകയാണ്. പിന്നെ അടിക്കടി, ഇടിക്കിടി, കള്ളക്കച്ചവടം, ചീത്തവിളി എല്ലാം എല്ലാം കയ്യിലുണ്ട്. വീട്ടിലോ ഒരു മാതൃകയുമില്ല. മുൻകോപം മുതൽ എല്ലാ ദുശീലങ്ങൾക്കും അടിമയാണെന്ന് വേണം പറയുവാൻ. അതുകൊണ്ട് എന്താണ് പറ്റിയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ആളിൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു ഭാരമാണ്. എപ്പോഴും ബുദ്ധിമുട്ട് തന്നെ. നല്ല സ്വഭാവങ്ങളെല്ലാം മോശം സ്വഭാവങ്ങളുടെ അടിയിലായി പോകുന്നു. ഇരുമനസ്സുള്ളവർ അസ്ഥിരരാണ്. സ്വന്തം ജീവിതത്തിൽ സമാധാനമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കുകയുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞായറാഴ്ച രാവിലെ ആരാധനയിൽ പോയി യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്ന് പാടിയിട്ട്, തിങ്കളാഴ്ച രാവിലെ ദൈവനാമം ദുഷിക്കപ്പെടും വണ്ണം മറ്റുള്ളവരെ കബളിപ്പിച്ചും കണ്ടവരോടെല്ലാം ദേഷ്യപ്പെട്ടും കണ്ടതിനെയെല്ലാം ശപിച്ചും കൈക്കൂലി കൊടുത്തും വാങ്ങിയും ജീവിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. അപ്രകാരത്തിലുള്ള ഒരു ജീവിതമാണ് ഇസ്രായേലിൻ്റെ മേൽ ന്യായവിധി വരുത്തി വെച്ചത് എന്നോർക്കണം. അതെ, ഭിന്നിച്ച ഹൃദയം, ഇരുമനസ്സുള്ള ജീവിതം, അത് ഇപ്പോൾ തന്നെ വിട്ടുകളയൂ. സന്തുഷ്ടമായ ജീവിതത്തിന് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കൂ. ദൈവവചനം പഠിച്ച് അതനുസരിച്ച് ജീവിക്കൂ. അല്ല എങ്കിൽ വെറുതെ ദൈവശിക്ഷ വാങ്ങിക്കിട്ടും. മൂന്നാം വാക്യം എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. അവർ പറയുകയായിരുന്നു, പോയി വടക്കേ രാജ്യത്തെ ഒന്ന് നോക്കിക്കേ, അവരുടെ രാജാവ് അവരെ സഹായിക്കുന്നൊന്നുമില്ലല്ലോ. ദൈവത്തെ അറിയാത്ത രാജാക്കന്മാരുണ്ടായി എന്നതല്ലായിരുന്നു വടക്കേ രാജാക്കന്മാരുടെ അടിസ്ഥാന പ്രശ്നം. പിന്നെയോ, ഇപ്പറയുന്ന ജനങ്ങളുടെ ഹൃദയം ദൈവത്തോട് അനുസരണഭാവം ഉള്ളതല്ലായിരുന്നു. സ്നേഹിതരെ, നമ്മെ ഭരിക്കുന്നവരെയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും മറ്റും കുറ്റം പറയുവാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ സകല പ്രശ്നത്തിനും കാരണക്കാർ ഈ അധികാരികൾ ആണെന്നല്ലേ നാം ചിന്തിക്കാറുള്ളത്? എന്നാൽ ഞാൻ പറയട്ടെ, ഈ പ്രശ്നത്തിനെല്ലാം അടിസ്ഥാന കാരണം നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്, നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ. എത്ര തെറ്റായിട്ടുള്ള ചിന്തകളാണ്, ദൈവഹിതത്തിൽ നിന്നും എന്തുമാത്രം വ്യതിചലിച്ചുള്ള പോക്കാണ് നമുക്കുള്ളത്. ആദ്യം നാം നമ്മെ ശരിയാക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന അതേ പ്രശ്നം ഇന്ന് നാം സമൂഹത്തിൽ കാണുന്നു. നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ആദ്യം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുക. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് തങ്ങളെ സഹായിക്കട്ടെ, തങ്ങളെ ശക്തി.